നിങ്ങളുടെ പണം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ബാങ്കുകൾ എന്നായിരുന്നു പണ്ട് പരസ്യം ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് ബാങ്കുകളുടെ പരസ്യം അങ്ങനെയല്ല. ആളുകൾക്ക് പണം കടം കൊടുക്കുമെന്നാണ് ഇന്ന് അവരുടെ പരസ്യങ്ങൾ. വീട് വാങ്ങാൻ കടം, വണ്ടി വാങ്ങാൻ കടം, സ്ഥലം വാങ്ങാൻ കടം, വീട് നന്നാക്കാൻ, വിദ്യാഭ്യാസത്തിന്, ആഭരണം വാങ്ങാൻ, കല്യാണത്തിന്, വിദേശയാത്രയ്ക്ക്, ഇതിനൊക്കെ കടം കൊടുക്കാൻ ഇന്ന് ബാങ്കുകൾ തയ്യാറാണ്. ആ കടങ്ങളുടെ പരസ്യമാണ് ഇന്നത്തെ ബാങ്കുകളുടെ പരസ്യം. കടം വാങ്ങുക എന്നത് പണ്ടൊക്കെ പണമില്ലാത്തവരുടെ, ബുദ്ധിമുട്ടുകാരുടെ ഒരു ഗതികേടായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ബാങ്കിൽ നിന്നും പണം കടം വാങ്ങി കാര്യങ്ങൾ സാധിക്കുന്നതാണ് ഇന്നത്തെ രീതി. അതൊരു ഗതികേടായിട്ട് ആരും ഇന്ന് കാണാറില്ല. ബാങ്കിൽ നിന്നും മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും കടം വാങ്ങുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഇന്ന് മിക്ക ആളുകളും കാണുന്നു. എങ്കിലും വാസ്തവത്തിൽ കടം ഒരു നല്ല കാര്യമല്ല. വളരെ സൗകര്യമായി ചെറിയ ഗഡുക്കളായി കടം തിരിച്ചടയ്ക്കാമെന്നൊക്കെ പരസ്യത്തിൽ പറയും. പക്ഷേ തിരിച്ചടയ്ക്കുന്ന തുക കടം വാങ്ങിയ തുകയേക്കാൾ വളരെ കൂടുതലായിരിക്കും. മാത്രമല്ല, കടം തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ പലിശ നിരക്ക് വളരെ കൂടുകയും ചെയ്യും. അത് തിരിച്ചടയ്ക്കേണ്ട തുകയേക്കാൾ വളരെയധികമായിരിക്കും. ഇങ്ങനെ വലിയ കടക്കെണിയിൽ ആളുകൾ ചെന്നുപെടും. ഇങ്ങനെ തീരാ കടത്തിൽ പെടുന്ന ചിലരാണ് കുടുംബത്തോടെ ആത്മഹത്യ ചെയ്യുന്നത്. കടമാണ് ഈ ദുരന്തങ്ങളുടെ കാരണം. കടം ക്രമാതീതമായാൽ അത് വലിയ അപകടമാണ്. കടക്കെണിയിൽ ചെന്നു പെടാതിരിക്കാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് നമുക്ക് ശ്രദ്ധിക്കാം. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവ് ചെയ്യുന്നതാണ് കടത്തിൻ്റെ കാരണം. പണത്തിൻ്റെ വരവ് കൂട്ടുക എന്നത് വലിയ എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ചിലവ് തീർച്ചയായും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. ചിലവ് നിയന്ത്രിക്കാൻ പ്രധാനമായും ചെയ്യേണ്ടത് പണം ചെലവാക്കുന്ന കാര്യങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക, എന്നിട്ട് പ്രാധാന്യമനുസരിച്ച് പണം ഉപയോഗിക്കുക. അതിൽ തന്നെ ചിലവ് കുറയ്ക്കാൻ നോക്കുക. ഇത് പറയാൻ എളുപ്പമാണെങ്കിലും പ്രാവർത്തികമാക്കാൻ അല്പം വിഷമമാണ്. പണം കയ്യിലുള്ളപ്പോൾ സാധനങ്ങൾ വാങ്ങാൻ തോന്നും. ഒരു സാധനം കണ്ടു, ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് ആവശ്യമില്ലാത്തതാണെങ്കിൽ വെറുതെ പണം നഷ്ടപ്പെടുത്തരുത്. അതിനൊരു പക്ഷേ ഒരു നല്ല വിലക്കുറവും ഉണ്ടായിരിക്കും. എന്നാലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്തതൊന്നും വാങ്ങരുത്. സാധനങ്ങൾ വാങ്ങാനാണല്ലോ നമ്മുടെ പണത്തിൻ്റെ നല്ലൊരു പങ്കും ചിലവാക്കുന്നത്. ഉപയോഗമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. ഒന്നിലധികം സ്ഥലങ്ങളിൽ വില അന്വേഷിച്ചിട്ട് മാത്രം അവ വാങ്ങുക. നമ്മുടെ പണത്തിന് ഏറ്റവും കൂടുതൽ മൂല്യം ലഭിക്കാൻ അത് സഹായിക്കും. പറ്റുമെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങുക. പല പ്രാവശ്യം സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ലാഭം അതായിരിക്കും. അളവിലും തൂക്കത്തിലുമുള്ള വ്യത്യാസങ്ങളും ഏറ്റവും കുറഞ്ഞിരിക്കുന്നത് കൂടുതൽ അളവിൽ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ്. എന്നാൽ കേടായിപ്പോകാൻ സാധ്യതയുള്ള സാധനങ്ങൾ, പച്ചക്കറി, പഴം, ഇതൊന്നും അധികം വാങ്ങിവെക്കാൻ പറ്റില്ലല്ലോ. പച്ചക്കറിയും പഴങ്ങളും വാങ്ങുന്നതിന് മുമ്പ് അവയുടെ വില ചോദിച്ചറിയുക. ചില സമയത്ത് പയറിന് 100 രൂപ വരെ വിലയുണ്ടായിരിക്കും. ആ സമയത്ത് പയർ വാങ്ങേണ്ട എന്ന് വയ്ക്കണം. വില കുറഞ്ഞിട്ട് പയർ വാങ്ങിയാൽ മതി. പഴങ്ങളും അതുപോലെ തന്നെയാണ്. ഒരു സീസണിൽ കൂടുതൽ ഉണ്ടാകുന്ന പഴങ്ങൾ കഴിക്കുന്നതാണ് നല്ലത്. അവയുടെ വിലയിലും കുറവുണ്ടായിരിക്കും. ഇങ്ങനെ ബുദ്ധിപൂർവ്വം നമ്മുടെ പണം ചിലവാക്കിയാൽ കൊടുക്കുന്ന പണം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ സാധിക്കാം. ഇങ്ങനെ സൂക്ഷിച്ച് പണം ചിലവാക്കുന്നവർ പിശുക്കന്മാരാണ്, അരക്കന്മാരാണ് എന്നൊക്കെ ആളുകൾ പറയും. ആവശ്യത്തിന് പണം ചിലവാക്കാത്തവരാണ് ലുബ്ധന്മാർ. എന്നാൽ അനാവശ്യമായി പണം ചെലവഴിക്കാത്തവർ, പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നവർ, അവർ ബുദ്ധിമാന്മാരാണ്. വെറുതെ അനാവശ്യ ചെലവുകൾക്ക് പണം കളയുന്നവർ ബുദ്ധിഹീനരാണ്. മോനിച്ചൻ കേരളത്തിലാണ് പഠിച്ചത്. കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിലെ കൃഷിപ്പണിയും ചെയ്യുമായിരുന്നു. മോനിച്ചൻ്റെ വീട്ടിൽ പൈനാപ്പിൾ കൃഷിയുണ്ടായിരുന്നു. പഠിത്തം കഴിഞ്ഞ് മോനിച്ചന് ബോംബെയിൽ ജോലി കിട്ടി. മുംബൈയിൽ വേറെ കുറേ പേരുടെ കൂടെ ഒരു ഫ്ലാറ്റിലാണ് താമസം. രാവിലെ ജോലിക്ക് പോകും, രാത്രി വൈകി മടങ്ങി മുറിയിൽ വരും. ഒരു ഞായറാഴ്ച മോനിച്ചൻ മുംബൈയിലെ ചന്ത കാണാൻ കൂട്ടുകാരുടെ കൂടെ പോയി. അവിടെ ആളുകൾ താല്പര്യത്തോടെ പൈനാപ്പിൾ വാങ്ങുന്നത് കണ്ട് മോനിച്ചന് കൗതുകം തോന്നി. വില ചോദിച്ചപ്പോൾ മോനിച്ചൻ അന്തം വിട്ടു. ഒരു പൈനാപ്പിളിന് 100 രൂപ. വീട്ടിൽ പൈനാപ്പിൾ കൃഷി ഉണ്ടായിരുന്നു. ഒരു പൈനാപ്പിൾ മുറിച്ച് തിന്നാൻ അന്ന് മോനിച്ചിന് തോന്നിയില്ല. പൈസ കൊടുത്ത് മുന്തിരിങ്ങയും ഓറഞ്ചും ഒക്കെ ആയിരുന്നു അന്ന് വാങ്ങിക്കഴിച്ചത്. ബോംബെയിൽ വന്നപ്പോഴാണ് പൈനാപ്പിളിൻ്റെ വിലയും രുചിയും മനസ്സിലായത്. അടുത്ത അവധിക്ക് നാട്ടിൽ മടങ്ങി വന്ന മോനിച്ചൻ ആദ്യം ചെയ്തത് പറമ്പിൽ നിന്നും ഒരു നല്ല പൈനാപ്പിൾ ഒടിച്ചു രുചിയോടെ മുറിച്ച് തിന്നുകയായിരുന്നു. നമുക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന പലതിനും വിലയും ഗുണവും ഇല്ലെന്നാണ് നമ്മിൽ പലരുടെയും ധാരണ. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പൈനാപ്പിളിനും മാങ്ങയ്ക്കും ചക്കയ്ക്കും വാഴപ്പഴത്തിനും പേരയ്ക്കായ്ക്കും ഒന്നും ഗുണമില്ലെന്ന് നാം വിചാരിക്കുന്നു. പക്ഷേ അവ വളരെ പോഷക ഗുണങ്ങളുള്ള പഴങ്ങളാണ്. എന്നാൽ ഇവിടെ ഉണ്ടാകാത്ത ആപ്പിളും മുന്തിരിങ്ങയും കിവിയും ഒക്കെ വലിയ ഗുണമുള്ള പഴങ്ങളാണെന്നാണ് നമ്മുടെ ധാരണ. സത്യത്തിൽ ഇത്തരം വില കൂടിയ പഴങ്ങളെക്കാൾ പോഷക ഗുണമുള്ള പഴങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവ കഴിച്ചാൽ പണം ലാഭം മാത്രമല്ല നല്ല പോഷക ഗുണവും ഉണ്ട്. ഇതുതന്നെയാണ് ചില സാധാരണ പച്ചക്കറികളുടെയും ഇലവർഗങ്ങളുടെയും സ്ഥിതി. നാട്ടിലെ മുരിങ്ങയില, വാഴച്ചുണ്ട്, ചീര തുടങ്ങിയവയ്ക്ക് ഒരു വിലയുമില്ല. അന്യനാട്ടിൽ ചെല്ലുമ്പോഴാണ് ഒരു വാഴച്ചുണ്ടിന് 20 രൂപ എന്ന് മനസ്സിലാകുന്നത്. ഒരടി മാത്രം നീളമുള്ള വാഴപ്പിണ്ടിക്ക് 15 രൂപ. എളുപ്പത്തിൽ കുറഞ്ഞ വിലയ്ക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വസ്തുക്കൾ നാം ഉപയോഗിച്ചാൽ തീർച്ചയായും അത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കും. നമുക്ക് സ്വന്തമായുള്ള വസ്തുക്കളെ പരമാവധി ഉപയോഗിക്കാം. അത് ചിലവ് കുറയ്ക്കാൻ നമ്മെ സഹായിക്കും. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന ചൊല്ല് പലപ്പോഴും നമ്മുടെ അനുഭവമാണ്. നമുക്ക് ഉള്ളത് പരമാവധി ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ പണച്ചെലവ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. കടം വാങ്ങാതെ ജീവിക്കുക എന്നത് വളരെ വിഷമമാണ്. എന്നാൽ കടം കയറി നശിക്കാതെ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കും. കടം കൊണ്ട് നശിക്കുന്ന മിക്കവരുടെയും ജീവിതത്തിൽ ചില സ്വഭാവങ്ങൾ പൊതുവായി കാണാം. ഈ സ്വഭാവങ്ങളാണ് അവരെ കടക്കെണിയിലേക്ക് നയിക്കുന്നത്. അതിലൊന്നാമത്തേത് വരവിനേക്കാൾ കൂടുതൽ ചെലവ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സ്വഭാവം അവർക്ക് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്ന സ്വഭാവമില്ല എന്നതാണ്. അവർ തീർച്ചയായും മറ്റുള്ളവരോട് കടം വാങ്ങും, പക്ഷേ അത് തിരിച്ചു കൊടുക്കില്ല. പണം കടം വാങ്ങിയവരെ കാണുമ്പോൾ അവർ മാറിക്കളയും. കടം വാങ്ങിയ തുക മടക്കി വാങ്ങാൻ ആളുകൾ അവരുടെ വീട്ടിൽ വരും. അവർ വീടിൻ്റെ പുറയിൽ കൂടി ഇറങ്ങി സ്ഥലം വിടും. വേറെ ചില വിദ്വാൻമാരുണ്ട്, അവർ പണം കടം വാങ്ങും. പണം തിരിച്ചു ചോദിക്കുമ്പോൾ, ഏയ് ഞാൻ നിങ്ങളോട് പണം വാങ്ങിയിട്ടേ ഇല്ലെന്ന് മുഖത്ത് നോക്കി നുണ പറയും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആളുകളെ കബളിപ്പിക്കലാണ്. ഒരു മിടുക്കായിട്ട് ആദ്യമൊക്കെ തോന്നും, പിന്നെ പിന്നെ അവർക്ക് കൂട്ടുകാരും ബന്ധുക്കളും ആരും പണം കടം കൊടുക്കാതെയാകും. അപ്പോൾ അവർ ബ്ലേഡ് കമ്പനികളെയോ ബാങ്കുകളെയോ സമീപിച്ച് പണം കടം വാങ്ങും. ബാങ്കിൽ നിന്നോ ബ്ലേഡ് കമ്പനിയിൽ നിന്നോ പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ അത് വാങ്ങാൻ അവർക്കറിയാം. അവരത് വാങ്ങും. സ്ഥലം ജപ്തി ചെയ്തോ വീടും പറമ്പും വിറ്റോ അത് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് ആരും ഇത്തരത്തിലുള്ള കടക്കെണിയിൽ വീഴില്ല. കുറേ വർഷങ്ങളായി പണം കടം വാങ്ങുകയും അത് തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവം അവർക്കുണ്ട്. അവർ അവസാനം കുടുങ്ങിയെന്നേ ഉള്ളൂ. പണം കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്ത സ്വഭാവമുള്ള ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? അവർ കടക്കെണിയിലാകാൻ സാധ്യതയുള്ളവരാണ്. ഇനി ഒരുപക്ഷേ താങ്കൾ തന്നെ ഈ സ്വഭാവമുള്ളയാളാണോ? കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക, നിങ്ങൾ കടക്കെണിയിലകപ്പെടാൻ തീർച്ചയായും സാധ്യതയുണ്ട്. ഒരുപക്ഷേ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഓ അതൊരു ചെറിയ തുകയല്ലേ, അതാ 5-6 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതല്ലേ, അയാളത് മറന്നു കാണും എന്നൊക്കെ. പക്ഷേ വാങ്ങിയ കടം മടക്കി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ ഒരു സത്യസന്ധനാണെന്ന വിശ്വാസം നിങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടാക്കും. താങ്കൾക്കൊരു അത്യാവശ്യമുണ്ടായാൽ അവർ സഹായിക്കും. മാത്രമല്ല, മടക്കി കൊടുക്കണം എന്ന നിശ്ചയത്തോടെ പണം കടം വാങ്ങിയാൽ ഒരിക്കലും അനാവശ്യമായി കടം വാങ്ങുകയില്ല, അനാവശ്യമായി പണം ചെലവാക്കുകയുമില്ല. അത് തീർച്ചയായും ഒരു നല്ല സ്വഭാവമാണ്. ഓർക്കുക, കടക്കെണിയിൽ അകപ്പെടാതിരിക്കാൻ അത്യാവശ്യമുണ്ടായിരിക്കേണ്ട 2 സ്വഭാവങ്ങൾ: വരുമാനത്തേക്കാൾ കുറച്ച് മാത്രം ചെലവാക്കുക, എത്ര ചെറിയ തുകയാണെങ്കിലും കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുക.
ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988020159 57 എന്ന വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുക.